ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി വന്നതാണ് ആ ലോറി. സാധനങ്ങൾ ഇറക്കാൻ പാർക്ക് ചെയ്തത് 5.5 അടിയിലേറെ ആഴമുള്ള അഴുക്കുചാലിനടുത്ത്. സാധനങ്ങളൊക്കെ ഇറക്കിക്കഴിഞ്ഞ് വണ്ടിയെടുക്കാൻ നോക്കിയപ്പോഴാണ് ഒരു ടയർ പഞ്ചറായിരിക്കുന്നത് ഡ്രൈവർ ശ്രദ്ധിച്ചത്. ഉടനെ ജാക്കിയെടുത്തു വച്ച് പഞ്ചറായ ടയറൂരി മാറ്റി സ്റ്റെപ്പിനെടുത്തിട്ടു. പണി തീർക്കാനുള്ള തിടുക്കത്തിനിടെ 4 നട്ടുകൾ അഴുക്കുചാലിലേക്ക് വീണു. പരിഭ്രമത്തോടെ അഴുക്കുചാലിൽ നോക്കിയ അയാൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. അത്രയ്ക്ക് വൃത്തികേടാണ് അതിനുള്ളിൽ. അതിൽ ഇറങ്ങി നട്ടുകൾ തപ്പിയെടുക്കുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. പരിഭ്രമിച്ചു നിൽക്കുന്ന ഡ്രൈവറുടെ അടുത്ത് അവിടുത്തെ ഒരു അന്തേവാസിയായ രോഗിയെത്തി. കാര്യമന്വേഷിച്ചു. ഇയാളോട് എന്ത് പറഞ്ഞിട്ടെന്താ, സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ചെങ്കിലും അയാളെ പറഞ്ഞുവിടാൻ നടന്നത് വിവരിച്ചു. ആരും കാണാതെ അയാളെ അഴുക്കുചാലിൽ ഇറക്കിയാലോ എന്നുപോലും ഒരുവേള ഡ്രൈവർ ചിന്തിക്കാതിരുന്നില്ല. മാനസിക രോഗിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതും കുഴപ്പമാവില്ല എന്നു കരുതി അയാൾ. പക്ഷെ അയാളുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് അന്തേവാസി മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇത്ര നിസ്സാര പ്രശ്നത്തിനാണോ നിങ്ങളിങ്ങനെ സമയം പാഴാക്കുന്നത്? ഒന്നുമല്ലെങ്കിലും ഇത്രയും വലിയ വണ്ടി ഓടിച്ചു നടക്കുന്ന ആളല്ലേ, കുറച്ചൊക്കെ ബോധത്തോടെ ചിന്തിക്കണ്ടേ? ഡ്രൈവർക്ക് ദേഷ്യം വന്നെങ്കിലും പിടിച്ചു നിന്നു. അന്തേവാസിയായ രോഗി പറഞ്ഞു: ഒരു കാര്യം ചെയ്യൂ, മറ്റ് 3 ടയറുകളിൽ നിന്ന് ഓരോ നട്ടുവീതം ഊരിയെടുത്ത് ഈ മാറ്റിയിട്ട ടയറിൽ പിടിപ്പിക്കൂ. ഇപ്പൊ 4 ടയറുകളിലും ഓരോ നട്ടുവീതം ഉണ്ടാവുമല്ലോ. എന്നിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ സ്പെയർ പാർട്സ് കടയിലോ കയറി ഓരോ നട്ടുവീതം വാങ്ങി ഓരോന്നിലും ഇട്ടോളൂ. ഒരു നട്ടേ ഉള്ളൂ എന്ന് കരുതി ടയർ ഊരിത്തെറിക്കില്ല. ഡ്രൈവർ ശരിക്കും ഞെട്ടി. ഞാൻ നിൽക്കുന്നത് എവിടെയാണ് എന്ന് അയാൾ ഒന്നുകൂടി ഉറപ്പിച്ചു. അതെ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണ്. അവിടത്തെ അന്തേവാസിയായ രോഗിയാണ് തന്നോട് ഈ പ്രായോഗികമായി സംസാരിക്കുന്നത്. അമ്പരപ്പോടെ ഡ്രൈവർ ചോദിച്ചു: അല്ല ചങ്ങാതി, നിങ്ങൾ നല്ല ബുദ്ധിമാനാണല്ലോ, പിന്നെന്തിനാണ് ഇവിടെ? രോഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്ക് അസുഖമുള്ളതുകൊണ്ടാ ഇവിടെ ചികിത്സയ്ക്ക് കഴിയുന്നത്, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ മുൻവിധികളുടെ പൊതുരീതിയാണ് ഇവിടെ തെളിഞ്ഞു കണ്ടത്. ആളുകളെപ്പറ്റി, സാഹചര്യത്തെപ്പറ്റി ഒക്കെ നമ്മൾ മുൻവിധി എഴുതും. അതാവണമെന്നില്ല യാഥാർത്ഥ്യം. നിശ്ചയദാർഢ്യമുള്ള 7500 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിന് അബുദാബി വേദിയാകുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതുമാത്രമാണ്: മുൻവിധി അരുത്. അവരോരോരുത്തരും മത്സരിക്കാൻ തന്നെയാണ് ഒരുങ്ങിയിറങ്ങിയിട്ടുള്ളത്. സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ചരിത്രം തന്നെ അതാണ് പറഞ്ഞു തരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സഹോദരി യുനൈസ് കെന്നഡിയുടെ നേതൃത്വത്തിലാണ് 1968 ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്. അവരുടെ സഹോദരി റോസ്മേരി ഭിന്നശേഷിയുള്ളതായിരുന്നു. അവരുടെ ക്രിയാത്മക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തുടങ്ങിയ സംരംഭങ്ങളാണ് ഒടുവിൽ ഇന്ന് കാണുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന ബൃഹത് രൂപത്തിലേക്ക് എത്തിയത്. ഓരോ സ്പെഷ്യൽ ഒളിമ്പിക്സിലും ഇന്ത്യയിൽ നിന്ന് വലിയ പങ്കാളിത്തമുണ്ടാവാറുണ്ട്. കേരളത്തിൽ നിന്ന് നിശ്ചയദാർഢ്യമുള്ള ധാരാളം പേർ മികച്ച അത്ലീറ്റുകളായി മെഡലുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുൻവിധികളോടെ ഇതിനെ സമീപിക്കരുത് എന്ന്. കഠിന പരിശീലനങ്ങളും പരിശ്രമങ്ങളും വലിയ കായിക അധ്വാനവും ഒക്കെ ഇതിന് പിറകിലുണ്ട്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. 2014 അമേരിക്കയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നീന്തലിൽ മെഡലുകൾ വാരിക്കൂട്ടിയ 38-കാരിയായ കിം ഷാൻഡ്ലർ വിവിധയിടങ്ങളിൽ നീന്തൽ പരിശീലിപ്പിക്കുന്ന ട്രെയിനർ കൂടിയാണിപ്പോൾ. വൈരുദ്ധ്യമെന്തെന്നോ, വളർച്ച പോലും സാധ്യമാവില്ലെന്നും കൈകാലുകൾക്ക് ചലനശേഷി ഉണ്ടാവില്ലെന്നും കുട്ടിക്കാലത്ത് ഡോക്ടർമാർ വിധി എഴുതിയ ആളാണ് കിം ഷാൻഡ്ലർ. ഡൗൺ സിൻഡ്രോം ബാധിച്ച ടിം ഹാരിസന്റെ വിജയകഥ കേട്ടിട്ടുണ്ടോ? ട്രാക്ക് ആൻഡ് ഫീൽഡിലും വോളിബോളിലും ബാസ്കറ്റ്ബോളിലും ഹോക്കിയിലുമൊക്കെ പങ്കെടുത്ത് മെഡലുകൾ നേടിയ ഹാരിസ്. ബരാക് ഒബാമയായിരുന്നു അന്ന് പ്രസിഡന്റ്. വൈറ്റ് ഹൌസിൽ വിജയികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു.
ടിം ഹാരിസ് ഈസ് എ സ്പെഷ്യൽ ഒളിമ്പിയൻ ഇൻ ബാസ്കറ്റ്ബോൾ, പോളി ഹോക്കി, വോളിബോൾ, ഗോൾഫ് ആൻഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ്, സോ ഹി ഹാസ് ഓൾ 4 സീസൺസ് കവർഡ്. നൗ ഹി ഹാസ് എ റെസ്റ്റോറന്റ് ഇൻ ആൽബുക്കർക്കി കോൾഡ് ടിംസ് പ്ലേസ്. ദ മോസ്റ്റ് പോപ്പുലർ ഐറ്റം ഈസ് ദ ഹഗ് ടിംസ് ഗിവ്സ് ഹിസ് കസ്റ്റമേഴ്സ്. And so far, more than 42,000 have been served. So, where's Tim?
തന്റെ പ്രസംഗത്തിൽ ടിം ഹാരിസിന്റെ നേട്ടത്തെക്കുറിച്ച് ഒബാമ വിവരിച്ചപ്പോൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ചെന്ന ഹാരിസ് ഒബാമയെ കെട്ടിപ്പിടിച്ചു. സദസ് കയ്യടി മുഴക്കിയപ്പോൾ ഒബാമ പറഞ്ഞത്, നന്ദി ടിം, ഇതുപോലെ വല്ലപ്പോഴും പ്രസിഡന്റുമാർക്കും പ്രോത്സാഹനം ആവശ്യമാണ് എന്ന്.
Need some encouragement once in a while too. I felt really good. Nice. Thank you, Tim.
ഇങ്ങനെ കഥകൾ അനേകമുണ്ട്. അതുകൊണ്ട് മുൻവിധികളല്ല നമുക്ക് വേണ്ടത്, അവരോരുത്തരും മത്സരിക്കാൻ തന്നെയാണ് ഒരുങ്ങിയിറങ്ങിയിട്ടുള്ളത്. സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ പ്രതിജ്ഞയും അതുതന്നെയാണ്. ലെറ്റ് മീ വിൻ, ബട്ട് ഇഫ് ഐ കനോട്ട് വിൻ, ലെറ്റ് മീ ബ്രേവ് ഇൻ ദി അറ്റംപ്റ്റ്. എനിക്ക് ജയിക്കണം, ഇനി ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ധീരമായി തന്നെ ഞാൻ പോരാടും. ആ ധീരതയ്ക്കായിരിക്കണം നമ്മുടെ കയ്യടി. അവരുടെ വൈകല്യങ്ങളോടുള്ള സഹതാപമല്ല വേണ്ടത്, അവരുടെ നിശ്ചയദാർഢ്യത്തിന്. ആദ്യം പറഞ്ഞ കഥയിൽ അന്തേവാസിയായ ആ രോഗി പറഞ്ഞത് ഓർത്തുനോക്കൂ, ഞാനിവിടെ നിൽക്കുന്നത് രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാണ്, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല എന്ന്.